2020 June 14 ഞായർ വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന് സ്നേഹമാണ് അച്ഛൻ. ഫീച്ചർ തയ്യാറാക്കിയത് ആശാമോഹൻ. മലയാളത്തിന്റെ മഹാനടൻ സത്യൻ ഓർമ്മയായിട്ട് നാളെ 50 വർഷമാകുന്നു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞൊഴുകുന്ന മഹാനദിയായിരുന്നു മക്കൾക്ക് പ്രിയപ്പെട്ട പപ്പ. അതുകൊണ്ട് തന്നെയാണ് കാലം ഇത്രയും ഒഴുകിപ്പോയിട്ടും ഓർമ്മകളുടെ പൊട്ടും പൊടിയും പോലും പൊന്നുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അവയിൽ ഓരോന്നിലും മനസ്സുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സത്യന്റെ ഇളയ മകൻ ജീവൻ സത്യൻ ഒരു വട്ടം കൂടി പറയുന്നു, ലവ് യു പപ്പ, മിസ് യു പപ്പ. സ്നേഹവും വാത്സല്യവും കണിശതയും ചേർന്നൊഴുകിയ ത്രിവേണിയായിരുന്നു മക്കൾക്കെന്നും നടൻ സത്യൻ. പ്രിയപ്പെട്ട പപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ 1000 ജീവൻ സത്യന്റെ മനസ്സിൽ. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ, ഓരോ നിമിഷവും അവ ഒട്ടും നിറമങ്ങാതെ കൂടെയുണ്ട്. സത്യൻ യാത്രയായിട്ട് 50-ാം വർഷത്തിലെത്തുമ്പോൾ ആ ശൂന്യത അന്നത്തേതുപോലെ ഉള്ളിലുണ്ട്. തിരക്കിട്ട മദ്രാസിലെ ഷൂട്ടിംഗ് സമയത്ത് കൃത്യമായ ഇടവേളകളിൽ പപ്പയുടെ കത്തുകൾ മക്കളുടെ കയ്യിലെത്തുമായിരുന്നു. അതിനു തൊട്ടുമുമ്പേ നാട്ടിൽ നിന്നും അവരയച്ച കത്തിലെ അക്ഷരത്തെറ്റുകളും വ്യാകരണ തെറ്റുകളും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാവും ആ കത്തുകളെല്ലാം. ആ അക്ഷരങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ സുഗന്ധം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവും. പപ്പുവായും ശ്രീധരൻ നായരായും ഉദയനായും പളനിയായും ശ്രീനിയായും രാജേന്ദ്രനായും സുധിയായും ഒക്കെ വൈവിധ്യമാർന്ന അഭിനയ തീക്ഷ്ണതയുള്ള കഥാപാത്രങ്ങളിലൂടെ പകർന്നാടിയ അഭിനയ ചക്രവർത്തിയാണ് മലയാളികൾക്ക് സത്യൻ. എന്നാൽ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് തങ്ങളുടെ പപ്പയെന്ന് പറയുകയാണ് സത്യന്റെ ഇളയ മകനായ ജീവൻ സത്യൻ. മിസ് യു പപ്പ. രാവിലെ ഉണർന്ന് കുളിച്ച് റെഡിയായി പ്രാർത്ഥനയും നടത്തി ലൊക്കേഷനിലേക്ക് ഇറങ്ങുന്ന പപ്പയുടെ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. 8 ഷൂട്ടിംഗ് ആരംഭിക്കുന്നതെങ്കിലും 7:30 തന്നെ പപ്പ ലൊക്കേഷനിലെത്തും. അത്ര കൃത്യമായാണ് പപ്പ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ കൃത്യനിഷ്ഠ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും പപ്പ പാലിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് പോകുമ്പോൾ 3 കവിളിൽ ഉമ്മ തന്ന് ഞങ്ങളുടെയും ഉമ്മയും വാങ്ങി മാത്രമേ പപ്പ ഇറങ്ങാറുള്ളൂ. ആ ഉമ്മയുടെ മധുരം കാലം ഇത്ര കഴിഞ്ഞിട്ടും അതേപോലെ അനുഭവപ്പെടാറുണ്ട്. ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൃത്യമായി കൊണ്ടുപോകും. അതിനൊരു മുടക്കവും വരുത്താറില്ല. എത്ര തിരക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ 3 പപ്പ സംസാരിച്ചിരുന്നത്. ഞങ്ങളെ ഒരു കമ്പെടുത്ത് തല്ലിയിട്ട് പോലുമില്ല. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത്ഭുതം തോന്നും. സിനിമയിലൊക്കെ സ്നേഹം ഉള്ളിലൊളിപ്പിക്കുന്ന സ്വഭാവമുള്ള പരുക്കൻ കഥാപാത്രങ്ങളാണ് പപ്പ കൂടുതലും ചെയ്തിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളുടെ ചുറ്റിലുമായിരുന്നു പപ്പ. ജീവിതത്തിലെ ഓരോ കാര്യത്തിലും എനിക്ക് പപ്പയെ ഭയങ്കരമായി മിസ് ചെയ്യാറുണ്ട്. മ്യൂസിയത്തെ സൈക്കിൾ പഠിത്തം. ഞങ്ങളന്ന് PMG താമസിക്കുന്നത്. പപ്പ മദ്രാസിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയാൽ പിന്നെ ഞങ്ങൾക്കൊപ്പമാണ്. ബീച്ചിലും പാർക്കിലും ഒക്കെ കൊണ്ടുപോകും. ഞങ്ങളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാനായി മ്യൂസിയത്തായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഒഴിവു സമയങ്ങളിൽ അവിടെ സ്ഥിരമായി കൊണ്ടുപോയി സൈക്കിൾ പരിശീലിപ്പിച്ചത് ഇന്നും മനസ്സിലുണ്ട്. ജീവിതത്തിൽ ഒരേ ഒരു തവണയാണ് പപ്പ വഴക്ക് പറഞ്ഞത്. അതിന് കാരണമായതും സൈക്കിൾ പഠനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഡ്രൈവറെങ്കിലും താമസിക്കുന്നുണ്ട്. ഒരു ദിവസം വീട്ടിൽ നിന്ന് വൈകിട്ട് 4 ആയപ്പോൾ ചവിട്ടി പഠിക്കാനായി സൈക്കിളും എടുത്ത് ഞാനും ഡ്രൈവറെങ്കിലും പുറത്തിറങ്ങി. 6 ആയപ്പോഴാണ് തിരികെ വന്നത്. വീടിനടുത്തെത്തിയതും അടുത്ത വീട്ടിലെ ആന്റി പറഞ്ഞു, വേഗം ചെല്ല്, ഇപ്പോൾ കിട്ടും തല്ലെന്ന്. പപ്പ വീട്ടിലുള്ള സമയമായിരുന്നു. ഞാൻ പോകുമ്പോൾ പപ്പ പുറത്തു പോയിരിക്കുകയായിരുന്നു. പിന്നീട് മടങ്ങിയെത്തിയിട്ടും ഞാൻ തിരിച്ചെത്തിയില്ലായിരുന്നു. ചെന്നപ്പോൾ പപ്പ ചോദിച്ചു, എവിടെ പോയിരുന്നു? സൈക്കിൾ ചവിട്ടാനാണെന്ന് മറുപടി നൽകി. വീട്ടിൽ പറഞ്ഞിട്ടാണോ പോയതെന്ന് അടുത്ത ചോദ്യം. ഇല്ലെന്ന് പറഞ്ഞു. അതെന്താ പറയാതെ പോയത്? എവിടെ പോയാലും വീട്ടിൽ പറഞ്ഞിട്ട് പോകണം. ഇത് പറഞ്ഞപ്പോൾ പപ്പയുടെ ശബ്ദം നല്ല കനത്തിലായിരുന്നു. ആദ്യമായല്ലേ അത്തരമൊരു രീതിയിൽ പപ്പ സംസാരിക്കുന്നത്. എനിക്ക് സങ്കടം വന്നു. അതിനുശേഷം എവിടെ പോയാലും ഞാൻ കൃത്യമായി വീട്ടിൽ പറയും. പപ്പ നൽകിയ ഉപദേശങ്ങളാണ് ആരോടും കളവ് പറയരുത്, കൃത്യനിഷ്ഠ പാലിക്കണം എന്നത്. ഞങ്ങൾ 3 അത് പാലിക്കാൻ ശ്രമിച്ചിരുന്നു. ഓർമ്മകൾ കൊണ്ട് തുന്നിയ കുപ്പായം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് 3 ഒരേപോലുള്ള ഉടുപ്പുകളാണ് പപ്പ വാങ്ങിത്തരാറുള്ളത്. ഒരേ നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഞങ്ങളെ കാണാനും പപ്പയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വലുതായപ്പോഴാണ് ഒരേ വസ്ത്രങ്ങൾ എന്ന രീതി പപ്പ മാറ്റിയത്. മദ്രാസിൽ നിന്നും വന്നു കഴിഞ്ഞാൽ സ്കൂളിലെയും കോളേജിലെയും ഒക്കെ വിശേഷങ്ങൾ ചോദിക്കും. കണ്ട സിനിമകളെക്കുറിച്ചും പപ്പയുടെ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആരായും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ക്യാരംസും കാർഡ്സും കളിക്കുന്നതും തമാശ പറഞ്ഞിരുന്നതും നിറയെ ചിരിച്ചിരുന്നതുമൊക്കെ ഇന്നും മധുരമുള്ള ഓർമ്മകളാണ്. പത്രത്തിലൂടെ അറിഞ്ഞ അപകടം. പപ്പ ഭയങ്കര ഡ്രൈവിംഗ് ക്രേസുള്ള ആളായിരുന്നു. മദ്രാസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കാർ ഓടിക്കാൻ ഡ്രൈവറെ വെച്ചിരുന്നില്ല. മദ്രാസിൽ നിന്ന് പുറപ്പെടുമ്പോൾ വിളിക്കും. രാവിലെ 7 പുറപ്പെട്ടാൽ രാത്രി 8 വീട്ടിലെത്തും. അതാണ് കണക്ക്. ചെമ്മീന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം. ക്ലൈമാക്സ് ചിത്രീകരണം പുറക്കാട്ട് നടക്കുകയാണ്. ഒരു കൊച്ചു വള്ളത്തിലായിരുന്നു പപ്പ. ചങ്ങാടത്തിലായിരുന്നു ക്യാമറയും സിനിമയുടെ മറ്റു ക്രൂവും. ചങ്ങാടവും വള്ളവും അനങ്ങാതിരിക്കാനായി 2 കയർ കെട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചുഴിക്കടുത്തേക്ക് പോകുന്ന രംഗമെടുക്കുമ്പോൾ വടം പൊട്ടി നിയന്ത്രണം പോയി. പപ്പ ഉടൻ ചാടി നീന്തി ചങ്ങാടത്തിൽ കയറിയതിനാൽ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ വാർത്ത കണ്ടാണ് ഞങ്ങൾ വിവരമറിഞ്ഞത്. ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിലായിരുന്നു പപ്പ താമസിച്ചത്. ഞങ്ങൾ ഫോണിൽ വിളിച്ചപ്പോൾ പപ്പയെ കിട്ടി. കുഴപ്പമൊന്നുമില്ല, വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു. തിരികെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ മംഗലപുരത്ത് വെച്ച് പപ്പയുടെ കാർ നിയന്ത്രണം വിട്ട് ഒരു കിണറിന്റെ കൈവരിയിൽ ഇടിച്ചു. ആ ഇടിയിൽ പപ്പ വന്ന് കാറിന്റെ സ്റ്റിയറിംഗിൽ ഇടിച്ചു. സ്റ്റിയറിംഗ് ഒക്കെ പൊട്ടി. പപ്പയുടെ റിബിനും പൊട്ടലുണ്ടായി. ഡോക്ടർ പറഞ്ഞു ഇനി സ്വയം ഡ്രൈവിംഗ് വേണ്ട. അതിനുശേഷമാണ് മദ്രാസ് തിരുവനന്തപുരം ഫ്ളൈറ്റിൽ യാത്ര തുടങ്ങിയത്. ഒന്നര മാസത്തോളം വീട്ടിൽ വിശ്രമിച്ചതിന് ശേഷമാണ് പപ്പ മദ്രാസിൽ പോയത്. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ പപ്പ തന്നെയാണ് ഉണ്ടായിരുന്നത്. മദ്രാസിലെ അവധിക്കാലം. ഞങ്ങൾ മൂന്നാൾക്കും വെക്കേഷനായാൽ നേരെ പോകുന്നത് മദ്രാസിലേക്കാണ്. അവിടെ പപ്പ ആദ്യം താമസിച്ചിരുന്നത് സാമീസ് ലോഡ്ജിലാണ്. പിന്നീട് മാമ്പലത്ത് സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങി. അവിടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുക. ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാൽ പിന്നെ കറക്കവും ഷോപ്പിംഗും സിനിമയും ഒക്കെയായി ആകെ രസമാണ്. കുറച്ചു ദിവസം അവിടെ തങ്ങിയ ശേഷമേ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാറുള്ളൂ. തിരുവനന്തപുരം സെൻട്രൽ തിയേറ്ററിൽ കാട്ടുതുളസിയുടെ 50-ാം ദിവസത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ പപ്പ ഞങ്ങളെയും കൂട്ടിയിരുന്നു. നന്നായി പഠിക്കണമെന്ന് പപ്പ അവസാന കാലത്ത് എപ്പോഴും പറയുമായിരുന്നു. ഒരിക്കലും മറക്കാത്ത ആ ഞായറാഴ്ച. എഞ്ചിനീയറിംഗിന്റെ 3-ാം വർഷ പരീക്ഷ തുടങ്ങുന്നതിന്റെ തലേന്ന് അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മദ്രാസിൽ നിന്നും ഫോൺ വന്നു. പപ്പയെ ആശുപത്രിയിലാക്കിയെന്നും അമ്മയോ ബന്ധുക്കൾ ആരെങ്കിലുമോ അവിടെ എത്തിയാൽ കൊള്ളാമെന്നും പറഞ്ഞായിരുന്നു വിളി. അടുത്ത ദിവസം എനിക്ക് പരീക്ഷയായതിനാൽ അമ്മയും 2-ാമത്തെ ചേട്ടനും കൂടി അന്ന് തന്നെ മദ്രാസിൽ പോയി. ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. അടുത്ത ദിവസം പരീക്ഷ കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ കാണുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കുമായി വിമാന ടിക്കറ്റുമായി നിൽക്കുന്ന മൂത്ത ചേട്ടനെയാണ്. ഉടൻ ഞങ്ങൾ മദ്രാസിലെത്തി. അപ്പോൾ പപ്പയെ ICUവിലാക്കിയിരുന്നു. പേടിക്കാനില്ലെന്ന് ഡോക്ടർമാർ പറയുന്നതിൽ തന്നെ പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞായറാഴ്ച ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വരുമെന്ന് ഡോക്ടർ കെ ജഗദീഷിനോട് പറയാൻ വേണ്ടിയാണ് പപ്പ ശനിയാഴ്ച രാത്രി KJ ഹോസ്പിറ്റലിൽ എത്തിയത്. മടങ്ങാൻ നേരം ഡോക്ടർക്ക് കൈ കൊടുത്തു. പതിവിലുമധികം ചൂട് കൈക്ക് അനുഭവപ്പെട്ട ഡോക്ടർ പപ്പയോട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് പപ്പ അനുസരിച്ചു. തിരുവനന്തപുരത്ത് ഡോക്ടർ പയ്യും വെല്ലൂരിൽ ഡോക്ടർ പവൻ സിംഗും ചെന്നൈയിൽ ഡോക്ടർ ജഗദീഷുമാണ് പപ്പയുടെ ചികിത്സ നടത്തിയിരുന്നത്. ജഗദീഷ് ഡോക്ടർ അപ്പോഴേക്കും മറ്റു 2 ഡോക്ടർമാരെയും ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ആരോഗ്യനില അത്രയ്ക്ക് മോശമായിരുന്നു. ICUവിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പപ്പയെ കണ്ട എന്നെയും മൂത്ത ചേട്ടനെയും ഫ്ളാറ്റിലേക്ക് പറഞ്ഞു വിട്ടു. പുലർച്ചെ 5 മണിക്ക് പപ്പ ഞങ്ങളെ വിട്ടുപോയി. ചുറ്റും ഇരുട്ട് പരക്കുന്ന പോലെ തോന്നി. ഞങ്ങളുടെ പപ്പ ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ മനസ്സാദ്യം സമ്മതിച്ചില്ല. ഞങ്ങളുടെ സ്നേഹം അതാണ് ഓർക്കപ്പുറത്ത് കെട്ടുപോയത്. മദ്രാസിലെ മലയാള ചലച്ചിത്ര പരിഷത്തിൽ പപ്പയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തിരുവനന്തപുരത്തേക്ക് മൃതദേഹം വിമാനത്തിൽ കൊണ്ടുവന്നത് മഞ്ഞിലാസിന്റെ ചെലവിലായിരുന്നു. EJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് പപ്പയെ കാണാനെത്തിയത്. പപ്പയുമായി തിരുവനന്തപുരത്ത് എത്തിയതും വിങ്ങുന്ന മനസ്സോടെ യാത്രാമൊഴി നൽകി അടക്കം നടത്തിയതുമെല്ലാം കണ്ണീരിനോടൊപ്പമല്ലാതെ ഇന്നും ഓർക്കാൻ കഴിയില്ല. ലവ് യു പപ്പ, മിസ് യു പപ്പ.